പേജ് 183. പുറപ്പാട്. നീലൻ അത്യന്തം ബലശാലിയാണ്. നീ മാർഗത്തെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. 100,000 സൈനികരാൽ ചൂഴപ്പെട്ടവനായി നീ മുന്നിൽ നടക്കുക. നീയാണ് വഴികാട്ടി. നിന്റെ മാർഗം തെറ്റാതിരിക്കട്ടെ. പഴങ്ങളും കിഴങ്ങുകളുമുള്ളതും തണൽ നിറഞ്ഞ തോപ്പുകളുള്ളതും വെള്ളമുള്ളതുമായ വഴിയെ പോവുക. സൈന്യം നിന്നെ അനുഗമിക്കും. രാവണനെതിരെയുള്ള പടനീക്കമാണിതെന്ന് ചാരന്മാർ മുഖേന അറിഞ്ഞ അസുരകുലം പഴങ്ങളിലും വെള്ളത്തിലും വിഷം ചേർത്ത് അപായപ്പെടുത്താനിടയുണ്ട്. സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുക. വഴിക്ക് വെച്ച് ആരെങ്കിലും അവശരാകുന്നുവെങ്കിൽ അവരെ അവിടെ വിട്ടേക്കുക. അത്യന്തം പരാക്രമം വേണ്ട. യുദ്ധമുഖത്ത് അവർ നമുക്കൊരു ഭാരമാവരുത്. വീരശൂരന്മാരായ ഗജനും ഗവയനും ഗവാക്ഷനും ശ്രദ്ധിക്കുക. മതിച്ച കാളകൾ പശുക്കളുടെ മുന്നിൽ എന്ന പോലെയാണ് നിങ്ങൾ സേനയുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ശക്തനായ ഋഷഭൻ സേനയുടെ വലതുവശത്തേക്ക് ആക്കട്ടെ. മതം കൊണ്ട കൊമ്പനെ പോലെ പിടിച്ചുകെട്ടാനാവാത്ത ശേഷിയുള്ള ഗന്ധമാതന, താങ്കളാണ് സേനയുടെ ഇടതുവശം കാക്കേണ്ടവൻ. ശത്രുവിന് അതിഭീകരനായ സുഗ്രീവനെ മുൻനിർത്തി വൃക്ഷരാജാവൻ രാജാവായ ജാംബവാൻ സേനയുടെ പിൻഭാഗത്തെ കാക്കണം. സുഷേണ, താങ്കൾ ഒപ്പമുണ്ടാവണം. വേഗദർശിയാണ് പിൻനിരയിൽ നിൽക്കേണ്ട മറ്റൊരാൾ. സമുദ്രം പോലെ വിശാലമായ ഈ വമ്പിച്ച സേനയുടെ ഒട്ടുനടുവിലായി ഐരാവതത്തിനുമേൽ ഇന്ദ്രൻ നിന്നോണം മാരുതിയുടെ തോളിലേറി ഞാനുണ്ടാവും. എന്നോട് തൊട്ട് അന്ധകനെ പോലെ സർവഭയാകാരനായ ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ ഇരിക്കും. ഞങ്ങൾ ഇരുവരും എപ്പോഴും എല്ലാ ഭാഗവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അപ്പപ്പോൾ വേണ്ട നിർദ്ദേശം തന്നുകൊള്ളാം. അനേകം യുദ്ധങ്ങൾ നടത്തി പരിചയമുള്ളവനും ചെയ്ത യുദ്ധങ്ങളിലെല്ലാം വിജയം ചെയ്തിട്ടുള്ളവനുമായ രാമന്റെ ആ നിർദ്ദേശങ്ങളെ സുഗ്രീവൻ അതേപടി സ്വീകരിച്ചു. രാവണൻ കൊല്ലപ്പെടട്ടെ, അയാൾ വിളിച്ചു പറഞ്ഞു. സേനാസമുദ്രം തിരിച്ചലറി. രാവണൻ കൊല്ലപ്പെടട്ടെ, രാക്ഷസന്മാർ നശിക്കപ്പെടട്ടെ. കിഷ്കിന്ധം യുദ്ധോക്തമായി കഴിഞ്ഞു. എല്ലാ കണ്ഠങ്ങളിലും രക്തദാഹം. കൊല്ലുക, കർമ്മം ചെയ്യുക. യുദ്ധത്തിന്റെ ഏക കർമ്മം കൊലയാകുന്നു. കൊല്ലുന്നത് ശത്രുവിനെയെന്ന് കൊലക്കിഞ്ഞാലും രാവണൻ കിഷ്കിന്ധത്തിന്റെ ശത്രുവല്ല, മിത്രമാണ്. വാലിയുമായി അയാൾ നിരന്തര സഖ്യത്തിലായിരുന്നു. സുഗ്രീവനോട് അയാൾക്ക് പകയുമില്ല. വാലിയുടെ മകൻ എന്ന നിലയിൽ അംഗദനോട് ഏറെ വാത്സല്യമുണ്ട്. കിഷ്കിന്ധത്തിന്റെ കർമ്മം ബന്ധുനിഗ്രഹമോ? പാതിയുറക്കത്തിൽ വിധിവിധത്തില് കിടപ്പറയിൽ നിന്ന് അംഗദനെ തൂക്കിയെടുത്ത് പാഞ്ഞു പോകുമ്പോൾ മാരുതി അമ്മാവൻ ശാസിച്ചു. കിഷ്കിന്ധത്തിന്റെ യുവരാജാവാണ് നീ. ദേശത്തെ സംബന്ധിച്ച മഹത്തായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് അവകാശമില്ല. യുദ്ധം ദേശത്തെ സംബന്ധിക്കുന്ന മഹത്തായ കാര്യമല്ല, അംഗദൻ പറഞ്ഞു. അതിൽ നിന്ന് കിഷ്കിന്ധത്തിന് ഇനി ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഈ യുദ്ധം കിഷ്കിന്ധക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഇത് നമ്മുടെ ക്ഷേമത്തിനുള്ളതല്ല. ആണെന്നാണ് എന്റെ വിശ്വാസം. ഭാവിയിൽ നിനക്കത് ബോധ്യപ്പെടും. അംഗദ, നീ കുട്ടിയാണ്. രാഷ്ട്രതന്ത്രം നേരെപ്പോ എന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. ചിലപ്പോൾ ചില വലിയ ശക്തികളോട് കൂട്ടുചേർന്നുകൊണ്ടല്ലാതെ ചെറിയ ദേശങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. കിഷ്കിന്ധം അത്ര നിസ്സാര ദേശമാണോ? നമ്മളത്ര നിസ്സാര ജനങ്ങളാണോ? നിസ്സാരന്മാരല്ല, മൂഢന്മാരാണ് നമ്മൾ. ആസനമായതിനെ പറ്റി മാത്രം ചിന്തിക്കൂ. രാമന്റെ പ്രീതിയാണ് നമുക്ക് ആവശ്യം. സുഗ്രീവന് അതറിയാം. അവർ ചെല്ലുമ്പോൾ സുഗ്രീവന്റെ അറയിൽ തിരക്കിട്ട കാര്യാലോചനകൾ നടക്കുകയായിരുന്നു. രാമൻ ഏറെ വിഷാദവാനായി കാണപ്പെട്ടു. തെളിഞ്ഞ അരുവിലേക്കുള്ള വഴിയിൽ സമുദ്രവും പർവ്വതങ്ങളും വനങ്ങളും തടസ്സം നിൽക്കുന്നത് കണ്ട ദാഹാർത്തനെ പോലെയായി അയാൾക്ക് സീതയെ പറ്റി ലഭിച്ച വിവരങ്ങൾ. ലങ്ക നിരാലംബ ദേവദുർഗ ഭയാവഹ, മാരുതി വിവരിച്ചു. പറയൂ. ഹൃദയഹാരിയായ വിഷാദത്തോടെ രാമൻ പറഞ്ഞു. ആ ലങ്കയെ പറ്റി അറിയാവുന്നതെല്ലാം പറയൂ. ആ ലങ്ക ജലദുർഗം, പർവ്വതദുർഗം, വനദുർഗം, കൃത്രിമദുർഗം എന്നിങ്ങനെ 4 ദുർഗങ്ങളാൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 4 ഒന്നിനൊന്ന് ഭയങ്കരവും ദുഷ്പ്രാപ്യവും അപകടവുമാണ്. അഗാധ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ത്രികൂട പർവ്വതത്തിന്റെ ഉച്ചിയിൽ അത് സ്ഥിതി ചെയ്യുന്നു. ത്രികൂട മരത്തിൽ ആർക്കെങ്കിലും കടക്കാനോ പർവ്വതത്തെ ജയിക്കാനോ കഴിയില്ല. വൻ താഴും തഴുതുമുള്ള 4 ഭയാനകമായ വാതിലുകളോടുകൂടിയ വമ്പിച്ചൊരു കോട്ട ലങ്കയ്ക്ക് ചുറ്റും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കോട്ടവാതിൽ ഓരോന്നിലും കല്ലും ബാണങ്ങളും ദുരിതരാ തൊടുത്തുവിട്ട് ശത്രുവിനെ കൊല്ലാനുള്ള നൂതന സംവിധാനങ്ങളുണ്ട്. കണ്ണുചിമ്മാതെ കോട്ടവാതിലുകൾ കാക്കുന്ന ലക്ഷക്കണക്കിന് കാവൽ രാക്ഷസന്മാരുണ്ട്. അവരുടെ കയ്യിൽ ഏറുകുണ്ടങ്ങളും കൊടുവാളുകളുമുണ്ട്. കോട്ടയിലുടനീളം കാരിരുമ്പിൽ തീർത്ത് പീരങ്കികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലങ്കയിൽ കോട്ടയ്ക്ക് ചുറ്റും ആഴമേറിയ കിടങ്ങുകളുണ്ട്. കിടങ്ങുകളിൽ വിശന്ന് വാ പൊളിച്ച് ആയിരക്കണക്കിന് മുതലകളുണ്ട്. കിടങ്ങുകൾക്കു മീതെ യന്ത്രനിർമ്മിതമായ നാല് പാലങ്ങളുണ്ട്. പാലത്തിൽ കയറുന്നത് ശത്രുവെങ്കിൽ കിടങ്ങിലേക്ക് തള്ളിയിടാനുള്ള യന്ത്രപ്പണിയുണ്ട്. ആനകൾ, കുതിരകൾ, തേരുകൾ, രാക്ഷസ പടകൾ ലക്ഷവും കോടിയുമുണ്ട്. ലങ്ക നഗരത്തിന് ചുറ്റും പൊന്നുകെട്ടി നവരത്നങ്ങൾ പതിച്ചൊരു വൻ മതിൽക്കെട്ടുണ്ട്. നീലനീലയായ സമുദ്ര ജലത്തിനു നടുവിൽ നിരന്തരം മഴവില്ലുകളെ ഉദിപ്പിച്ചുകൊണ്ട് ആ മതിൽക്കെട്ട് വിരാജിക്കുന്നുണ്ട്. ആ ലങ്കയിലേക്ക് വഴികളില്ല, കപ്പൽ ചാലുകളില്ല. രാമന്റെ മനസ്സിടിഞ്ഞു. അയാൾ ക്ഷീണിതനായി മുഖം വാടി. അസാധ്യം. ഇരു കൈകളാൽ ശിരസ് താങ്ങി ആ വീരപരാക്രമി ചിന്തയിലാണ്ടു. സമുദ്രം കടക്കുക എളുപ്പമല്ല, അതോർത്ത് താങ്കൾ വിഷമിക്കേണ്ട. ലോകത്ത് ആരാരും അസാധ്യമായ കാര്യമാണ് മാരുതി ചെയ്തു വന്നത്. അസാധ്യമായത് ചെയ്യുന്നവരാണ് ഞങ്ങൾ, സുഗ്രീവൻ അഭിമാനത്തോട് പറഞ്ഞു. എല്ലാവരും മാരുതിയിലല്ലോ, ഇവിടെയിരിക്കുന്ന നിങ്ങളിൽ തന്നെ എത്ര പേർക്ക് തെക്കേ സമുദ്രം നീന്തിക്കടക്കാനാവും? രാമൻ ചോദിച്ചു. ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. സുഗ്രീവൻ ഉറക്കെ ചിരിച്ചു. നീന്തി തന്നെ ലങ്കയിലെത്തണമെന്ന് നിർബന്ധമുണ്ടോ? എന്തുകൊണ്ട് കടലിന്റെ മീതി നടന്നുകൂടാ? അയാൾ ചോദിച്ചു. സുഗ്രീവൻ അനവസരത്തിൽ തമാശ പറയുകയാണോ? എല്ലാവരും അത്ഭുതപ്പെട്ടു. വേണ്ടിവന്നാൽ അണകെട്ടി സമുദ്രത്തെ തടഞ്ഞു നിർത്തി അതിന്റെ മീതെ കൂടി നടന്ന് നാം ത്രികൂട പർവ്വതത്തിന്റെ താഴ്വരയിലെത്തും. അടയ്ക്കാത്തൊണ്ടിലെ വെള്ളമാണ് സമുദ്രം എന്ന മട്ടിൽ നിസ്സാരമട്ടിലുള്ള ആ പറച്ചിൽ കേട്ട് രാമൻ വിശ്വസിക്കാനാവാതെ സുഗ്രീവനെയും നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അസാധ്യമായത് ചെയ്യുന്ന കൂട്ടരാണ് ഞങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചിറ ഇപ്പോഴേ കെട്ടിക്കഴിഞ്ഞു. താങ്കൾ കൂടുതൽ ഗൗരവമുള്ള മറ്റു കാര്യങ്ങൾ ആലോചിച്ചുകൊള്ളുക. വെള്ളത്തിൽ അണകെട്ടുന്ന വിദഗ്ധ തൊഴിൽ ചെയ്യുന്ന കൂട്ടർ അവർക്കിടയിലുണ്ടെന്ന് മാരുതിയും ഓർമ്മിപ്പിച്ചു. നളൻ, അതിവിദഗ്ധനായ അയാൾക്ക് എന്താണ് അസാധ്യം? കിഷ്കിന്ധത്തിലെ യന്ത്ര സംവിധാനങ്ങൾ മുഴുവൻ വിശ്വകർമാവിന്റെ മകനായ നളന്റെ കണ്ടുപിടുത്തമാണ്. അച്ഛന്റെ കഴിവുകൾ ഒന്നൊഴിയാതെ ജന്മസിദ്ധമായി തന്നെ കിട്ടിയിട്ടുള്ള ആളാണ് നളൻ. സമുദ്രത്തിൽ ഒരു ചിറപണിയുക അയാൾക്ക് രസകരമായ ഒരു വെല്ലുവിളിയായിരിക്കും. കിഷ്കിന്ധ രാജ്യത്തിലെ പുഴകൾക്കു മീതെ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള പാലങ്ങളുടെ ഉറപ്പും ഭംഗിയും കണ്ടിട്ടുള്ളവർക്ക് അതിൽ വിശ്വാസം വരൂ. സുഗ്രീവൻ ഉടനെ അതിവാചാരനായി. എന്റെ പക്ഷത്തു നിന്ന് താങ്കൾക്ക് ഞാനിത് ഉറപ്പു തരുന്നു. അംഗദനും ജീവിതനും മൈന്ദനും ജാമ്പവാനും പനസനും നളനും സൈന്യാധിപനായ നീലനും മാത്രം മതി രാവണന്റെ കോട്ട തകർക്കാൻ. അവർ അഭ്യാസപ്പടക്കളാണ്. കാറ്റിനൊപ്പം കുതിച്ചു ചാടിച്ചെന്ന് പർവ്വതങ്ങളും വനങ്ങളും കിടങ്ങുകളും കോട്ടവാതിലുകളും മതിലുകളും മാളികകളും പൊടിച്ച് പൊടി തുളിച്ച് സീതയെയും കൊണ്ട് തിരിച്ചെത്തും. ബാക്കിയുള്ള ഈ സൈന്യത്തിൽ നിന്നും ഒരു പണിയും കൊടുക്കാനില്ലാതെ താങ്കൾ വിഷമിക്കേണ്ടി വരും. വിടുവായത്തമെങ്കിലും മനസ്സംഘർഷം കുറയ്ക്കുന്ന ആ വാക്കുകൾ കേട്ട് രാമൻ നീണ്ട നെടുവീർപ്പെട്ടു. അദ്ദേഹം ഏറെ നേരം കണ്ണുകളടച്ച് മൗനമായിരുന്നു. എന്റെ കണ്ണ് തുടിക്കുന്നുണ്ട്. ശുഭസൂചകമാണ് താങ്കളുടെ വാക്ക്. ഇത് നട്ടുച്ച സമയം. സൂര്യൻ ഉച്ചസ്ഥായിലേക്ക് നിൽക്കുന്നു. വിജയം മുഹൂർത്തമായതെന്ന് വ്യക്തം. ഇന്നാകട്ടെ ഉത്രനാളാണ്. അതും എനിക്ക് കാര്യസിദ്ധി ഉറപ്പാകുന്നു. നാളെ അത്തമാണ്. അതിലേക്ക് കടന്നുകൂടാ മഹാനായ സ്നേഹിത. എല്ലാം ഒത്തുവന്ന സ്ഥിതിക്ക് ഈ നിമിഷം തന്നെ യാത്ര പുറപ്പെടണമെന്നാണ് എന്റെ വിചാരം. അംഗദൻ അത്ഭുതപ്പെട്ടുപോയി. എത്രയ്ക്ക് കണക്ക് കൂട്ടിയാണ് ഓരോ ചുവടുകളും വെക്കുന്നത്? സമയത്തെ അനുകൂലവും പ്രതികൂലവുമായിരുന്ന രണ്ടായി പകുത്ത് അനുകൂലമായത് മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇതാണോ മാരുതി അമ്മാവൻ പറയുന്ന ജ്ഞാനം? ഉടൻ പുറപ്പെടുക എന്ന സുഗ്രീവാജ്ഞ വേലയേറ്റത്തിൽപ്പെട്ട സമുദ്രത്തെ എന്നോണം ആ സൈന്യത്തെയും രാജ്യത്തെയും ഒലച്ചു കളഞ്ഞു. ഉൽക്കടമായ വൈകാരിക സംഘർഷത്തോടെ സൈന്യം പ്രിയജനങ്ങളോട് വിട പറഞ്ഞു. തേങ്ങിക്കരഞ്ഞുകൊണ്ട് സ്ത്രീകളും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കുട്ടികളും അവർക്കു പിന്നാലെ നടന്നു. വൃദ്ധരായ മാതാപിതാക്കൾ വിറപൂണ്ട ദുർബല കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചു. ഒരു പക്ഷെ ഇത് അവസാനത്തെ കാഴ്ചയാവാം. പോകുന്നവരിൽ എത്രയോ പേർ തിരിച്ചുവരും. കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് ചെറിയ ഒരു വെള്ളാരം കല്ലാൽ മകനോ സഹോദരനോ കാന്തനോ മടങ്ങിയെത്തും. അമ്മേ, ഇതിൽ ആവാഹിച്ചിട്ടുണ്ട് നിന്റെ മകന്റെ ജീവൻ. ഉള്ളിലെ ഭയസംഭ്രമങ്ങളോ കൊടിയതാവുമോ അണുപോലും മുഖത്തു വരുത്താതെയാണ് താര അംഗദന യാത്രയാക്കിയത്. 90 ദിവസമായി അവൾ ജപിച്ച് മന്ത്രം കെട്ടിക്കൊണ്ടിരുന്ന ചരട് അവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അതിന്മേൽ 90 കെട്ടുകൾ ഉണ്ടായിരുന്നു. രാവണന്റെ അച്ഛന്റെ മിത്രമായിരുന്നു. അയാളായിട്ട് നിന്നെ അപായപ്പെടുത്തില്ല. ചതികളെ പറ്റി എപ്പോഴും നിനവ് വേണം. ചതിപ്രയോഗങ്ങൾക്ക് ഇരയാവാതെ നോക്കണം. അകത്തുള്ളവരും ചതിച്ചേക്കുമെന്ന് ഓർക്കണം. ഓരോ ശ്വാസത്തിലും അച്ഛനെ ഓർക്കുക. സുഗ്രീവനോട് വിധേയത്വം കാട്ടണം. ഇതിർക്കൊരു വാക്കും പ്രവൃത്തിയുമരുത്. അച്ഛന്റെ സ്ഥാനത്ത് ഇളയച്ചനെ കാണണം. അച്ഛന്റെ മരണമൊഴി എപ്പോഴും കരുതലാവണം. സുഗ്രീവന്റെ ശത്രുക്കളോട് കൂട്ടുകൂടരുത്, അയാളുടെ മിത്രങ്ങളോടും ചേരരുത്, ആരോടും അധികം അടുപ്പം വേണ്ട, ആരെയും അകറ്റി നിർത്തുകയും വേണ്ട. നോക്കിയും കണ്ടും നിൽക്കുക. നീ പടക്കളത്തിലായിരിക്കുന്ന സമയം മുഴുവൻ അമ്മ നിരാഹാരത്തിലായിരിക്കും. ഒരു വായു നിറയെ മധുരവും കലങ്ങിയ കണ്ണുകളിൽ നിറ്റ് വീഴുന്ന കണ്ണീരും നൽകിയാണ് രൂപ മകനെ യാത്രയാക്കിയത്. ഓർമ്മ വെച്ച നാൾ തൊട്ടേ അവൾ തുന്നിക്കൊണ്ടിരുന്ന നീല നിറമുള്ള ശീല അവൾ അവന്റെ തോളിലിട്ട് കൊടുത്തു. ഞാൻ കാത്തിരിക്കും, അതിലേറെ പറയാൻ അവൾക്കറിഞ്ഞുകൂടാ, അവളെ കൊണ്ടാവുകയുമില്ല. കൂട്ടന്മാരുടെ ചുംബന മുദ്രകൾ അവനെ പൊള്ളിച്ചു. കരയാതിരിക്കാനും കരഞ്ഞ് അവന്റെ മനസ്സിലാക്കാതിരിക്കാനും അവർ വളരെയേറെ ശ്രദ്ധിച്ചു. കിഷ്കിന്നത്തിന്റെ അതിർത്തിയിലെ വനത്തിൽ വെച്ചാണ് അവർ വേർതിരിയുക. വഹിക്കുന്നവന്റെ വാഹനം മനുഷ്യനും മൃഗവും മരവും കല്ലും വാഹനമാകാം. തോളിലേറ്റ മുൻപ് മാരുതി രാമനെ വണങ്ങി രണ്ടു കൈയും കൂപ്പിത്തൊഴുതു. ഇതെന്റെ മഹാഭാഗ്യം. അങ്കദന്റെ അഭിനയം ലക്ഷ്മണൻ കടക്കണ്ണുകളാൽ അണന്നു. അത് അവഗണിക്കുകയും ചെയ്തു. അനുചിതമായിട്ടൊന്നും വാക്കായിട്ടോ പ്രവൃത്തിയായിട്ടോ ഈ സന്ദർഭത്തിൽ ആയിക്കൂടാ. പ്രായത്തിന്റെ ഹന്തയെ ഒതുക്കാൻ വേറെയും സന്ദർഭങ്ങൾ വരും. വാലി പറഞ്ഞു, അങ്കദ, നിന്റെ പാദങ്ങൾ കിഷ്കിന്ദത്തിന്റെ വളക്കൂറമുള്ള മണ്ണിൽ ഊന്നിയമർന്നു നിൽക്കണം. ഊരുക്കളുടെ ബലം കൊണ്ട് നീ കിഷ്കിന്ദത്തേക്കാക്കണം. നെഞ്ചിലെ ചൂടുകൊണ്ട് അതിനെ പുലർത്തണം. തോളിൽ വെച്ച് അഭിമാനത്തോടെ കൊണ്ടാടണം. നിനക്ക് മുമ്പും നിനക്ക് ശേഷവുമുള്ള എല്ലാ തലമുറകളുടെയും സ്വരം നീ കിഷ്കിന്ദത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കേൾക്കണം. ലക്ഷ്മണൻ അങ്കദന്റെ പാദങ്ങളിൽ ചവിട്ടി, മുട്ടുകാലിലൂന്നി, ഊരുക്കളെ ഞെരിച്ചു, തോളിൽ കയറിയിരുന്നു. ബലിഷ്ടങ്ങളായ കാലുകൾ അവന്റെ നെഞ്ചിലേക്ക് തൂക്കിയിട്ടു. ഊരുകാവലുകളെ, മാന്യായ മകനോ അങ്കദൻ? അച്ഛനെ കൊന്നവനെ അവൻ തോളിലേറ്റുന്നു, പകരം ചോദിക്കേണ്ടവനെ ചുമന്നു നടക്കുന്നു. കല്ലോ മരമോ അങ്കദന്റെ നെഞ്ച്? ചതിച്ചു കൊല്ലപ്പെട്ടവനെ വീണ്ടും എങ്ങനെ ചതിക്കയോ? ഇത് കാണാൻ വേണ്ടിയോ താറ് ജീവിച്ചിരിക്കുന്നത്? മണ്ണിലെഴുകട്ടെ അങ്കദന്റെ ശിരസ്. ആത്മനിന്ദയിലുഴകട്ടെ അവന്റെ നെഞ്ച്. അങ്കദന്റെ തോളുകൾ ഞെരിഞ്ഞു, മുതുകു കുനിഞ്ഞു, പല്ലുകൾ ഞെരിഞ്ഞു, പട പുറപ്പെടുകയായി.